നാം നമ്മുടെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നാം യഥാർത്ഥത്തിൽ ഉള്ളത് എന്തെന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുത്ത് അനുകരിക്കുന്നതാണ് അനുഗ്രഹത്തിന് കാരണം.
ശുഭപര്യവസായിയായ ഒരു കഥയുടെ ഒടുവിലത്തെ അധ്യായം പോലെയാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തെ അനാദരിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഒരു ലോകത്തിനു വേണ്ടി ആധുനിക മനുഷ്യൻ ബദ്ധപ്പെട്ടോടുന്നു. ഒടുവിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ സകലതും വിധി എന്ന് സമാശ്വസിക്കാനും ശ്രമിക്കുന്നു. എന്നാൽ സകലതും കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്ന ചുറ്റുപാടിലും ഒരു ദൈവപൈതലിന് എല്ലാം ശുഭകരമായി പര്യവസാനിക്കും എന്നുള്ള സൃഷ്ടാവിന്റെ സാന്ത്വന ശബ്ദം ഈ പുസ്തകത്തിലൂടെ കേൾക്കാൻ സാധിക്കും. ഇതാ അതെങ്ങനെയെന്ന് സഹോദരൻ ജോർജ് ഫിലിപ്പ് വിശദീകരിക്കുന്നു. ശ്രദ്ധയോടെ കേട്ടാലും
അന്തിക്രിസ്തു ഒരു മാർമിക വ്യക്തിയാണെന്നും അവൻ അധർമ്മത്തിന്റെ മർമ്മമാണെന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഒരു മൃഗം എന്ന അപരനാമത്തിലും സാദൃശ്യത്തിലുമാണ് പറഞ്ഞിട്ടുള്ളതും കാണിച്ചു കൊടുത്തതും. പ്രസ്തുത മൃഗം മൂന്ന് മൃഗങ്ങളുടെ സമ്മിശ്ര രൂപമാണ് എന്ന് നാം കണ്ടു. അതിന്റെ ഉടൽ പുള്ളിപ്പുലിക്ക് സദൃശവും കാൽപാദം കരടിയുടേതുപോലെയും തല സിംഹത്തിൻ്റെതുപോലെയുമാണ് എന്ന് നാം കണ്ടു. ഈ കാഴ്ച നമ്മെ ദാനിയേൽ 7-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോകുകയും നാം ഓരോ മൃഗവും എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് കാണുകയും ചെയ്തു. 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരുന്നത്. ലോക സ്വേച്ഛാധിപതിയായ മൃഗത്തിന്റെ ഭരണത്തിന് കീഴിൽ റോമൻ സാമ്രാജ്യം ആശ്ചര്യകരമാവണ്ണം പുനരുദ്ധരിക്കപ്പെടുകയും സംസക്തമാകുകയും ചെയ്യുമെങ്കിലും 3-ാം വാക്യത്തിന് കുറെ കൂടി ചേരുന്ന ഒരു വിശദീകരണമാകുന്നു ആവശ്യമായിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന മൃഗം ഒരു മനുഷ്യനാകുന്നെന്നാണ്. അവൻ തെറ്റായതും നടിക്കുന്നതുമായ ഒരു പുനരുദ്ധാനം അവതരിപ്പിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതായിരിക്കും മഹാപീഡനകാലത്തിലെ ഏറ്റവും വലിയ മിഥ്യയും ഭയങ്കരമായ കള്ളവും. വലിയ കള്ളത്തെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് 2 തെസലോനിക്കർ 2:11 നാം വായിക്കുന്നു. ഇത് ആ ഭയങ്കരമായ കള്ളത്തിന്റെ ഭാഗമാകുന്നു. അവർ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ അംഗീകരിക്കുകയില്ല. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ അവർ തീർച്ചയായും കൃത്രിമമാക്കിക്കളയും. അതിന്റെ മരണകരമായ മുറി പുറത്തുപോയി എന്ന് 3-ാം വാക്യത്തിൽ നാം കണ്ടല്ലോ. ഈ പറഞ്ഞിരിക്കുന്നത് കാണിക്കുന്നത് ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തെ അവഹേളിച്ചുകൊണ്ടുള്ള അനുകരണത്തെയാകും. ആ കാലത്തെ വെല്ലുവിളി ഇപ്രകാരമായിരിക്കും: അന്തിക്രിസ്തു ചെയ്യാത്തതായി ഏതൊരു കാര്യമാണ് ക്രിസ്തു ചെയ്തിട്ടുള്ളത്? ഇതായിരിക്കും അന്നത്തെ വെല്ലുവിളി. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ യാതൊരുത്തർക്കും ആവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന് നിസ്സംശയം ഞാൻ പറയട്ടെ. അവർ അതിനെ അനുകരിച്ചു എന്ന് വന്നേക്കാം, എന്നാൽ അവർക്കത് ആവർത്തിക്കുവാൻ കഴിയുകയില്ല. എന്നാലും ഈ എതിർ ക്രിസ്തു ലോകത്തെ മുഴുവൻ വിഡ്ഢിയാക്കുന്ന വിധത്തിൽ അതിനെ അനുകരിക്കുവാൻ പോകുകയാണ്. അതാണ് ഏറ്റവും വലിയ ഭോഷ്ക്. വിശ്വാസികൾ പറയുന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത്രേ. ആ കാലത്തെ അവിശ്വാസികളുടെ വീമ്പും അതുപോലെ എതിർ ക്രിസ്തുവും ഉയർത്തൂ എന്നായിരിക്കും. ഈ കള്ളത്തരത്തിലുള്ള പുനരുദ്ധാനത്തിലൂടെ പ്രസക്തി നേടുന്ന മനുഷ്യനിലൂടെ റോമാ സാമ്രാജ്യം വീണ്ടും ജീവൻ പ്രാപിക്കുകയും അങ്ങനെ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ മഠയ ലോകം ഒടുവിൽ ഈ കൃത്രിമത്വത്തിൽ, ഈ കള്ളത്തരത്തിൽ വീണുപോകുകയും ചെയ്യും. എതിർ ക്രിസ്തുവിന്റെ വിഭിന്നങ്ങളായ ഘടകങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചിത്രം ഇപ്പോൾ നമുക്ക് ലഭിക്കുവാൻ തുടങ്ങിയില്ലേ? വെളിപ്പാട് ദിവസം 6-ാം അധ്യായത്തിലെ വെള്ളക്കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യുന്നവൻ ഒരു തെറ്റായ സമാധാനം ലോകത്തിലേക്ക് കൊണ്ടുവന്നു. രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യ ചരിത്രത്തിൽ അവൻ 1500 യുദ്ധങ്ങളിൽ വ്യാപൃതനാകുകയും ഏകദേശം 8,000 സമാധാന ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവന്റെ ചരിത്രത്തിൽ മൊത്തം അവൻ 200-നും 300-നും ഇടയിൽ വർഷങ്ങളിലെ സമാധാനം ആസ്വദിച്ചിട്ടുള്ളൂ. ലോകത്തിന് സമാധാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് എതിർ ക്രിസ്തു എത്തിയിരിക്കുന്നത് തെറ്റായ ഒരു പ്ലാറ്റ്ഫോമിലാകുന്നു. ഓരോ തെരഞ്ഞെടുപ്പിന്റെയും സമയത്ത് എല്ലാവരും വാഗ്ദാനം ചെയ്യുന്നതും ഇത് തന്നെയാണല്ലോ. ഇനി നമുക്ക് 4-ാം വാക്യത്തിലേക്ക് വരാം. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യൻ ആർ? അതിനോട് പൊരുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. സാത്താന്റെ പരമോന്നതമായ നിമിഷം ഇതത്രേ. അവൻ ആരാധനയെ ആഗ്രഹിക്കുന്നു. ഇതാ ഈ പറഞ്ഞ കാലത്ത് ലോകം മുഴുവൻ അവനെ ആരാധിക്കുവാൻ പോകുന്നു. പ്രിയ സുഹൃത്തെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ കരം ഇന്ന് ലോകത്തിന്മേൽ നിന്നും എടുത്തെന്നാൽ, തന്റെ കരം താങ്കളുടെ മേൽ നിന്നും എന്റെ മേൽ നിന്നും എടുത്തെന്നാൽ, നമ്മിൽ അനേകരും പിന്മാറ്റക്കാരുടെ സ്ഥാനത്താകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ സ്ഥിതിയിൽ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടെന്നാൽ നാം അവന്റെ പിന്നാലെ കൂടും. വിശ്വസ്തനായ ഒരു നായ തന്റെ യജമാനന്റെ പിന്നാലെ കൂടുന്നത് പോലെ തന്നെ. ഇവിടെ നാം വായിച്ചു, മൃഗത്തോട് തുല്യൻ ആർ എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. സത്യദൈവത്തെ ആരാധിക്കുന്നതിന്റെ ഹാസ്യാനുകരണമാകുന്നു ഇവിടെ കാണുന്നത്. അവർ പറയുന്നത്, നോക്കൂ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെക്കാൾ കൂടുതൽ അത്ഭുതകരമായ ഏതിനെയോ ആകുന്നു ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങളുടെ ദൈവം. അതെ, അവർ കബളിപ്പിക്കപ്പെടുകയാണ്. ആരാധന എന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്നത്രേ. ആരെ നമസ്കരിക്കണമെന്ന് അറിഞ്ഞുകൂടാ എന്ന് മാത്രം. സാത്താൻ തന്റെ ആധിപത്യം ഇവന് കൊടുക്കുന്നത് നിമിത്തം സാത്താനെ നമസ്കരിക്കും. അന്തിക്രിസ്തുവിന്റെ ഒരു രൂപം യെരുശലേമിൽ നാട്ടിയിരിക്കും. അത് ദാനിയേൽ പ്രവചനത്തിൽ നാം കാണുന്നല്ലോ. മത്തായിയുടെ സുവിശേഷം 24:15 നാം അത് വായിക്കുന്നു. ആ ബിംബത്തെയും മനുഷ്യർ നമസ്കരിക്കും. മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 13:14 നാം കാണും. ആകയാൽ മൃഗത്തിന്റെ പ്രതിമ ഒരു സ്ഥലത്ത് മാത്രമല്ല, ലോകം മുഴുവൻ നാട്ടും എന്ന് നിർണയിക്കാം. ലോകമെങ്ങും ഉണ്ടാക്കും. എവിടെയെല്ലാം അത് നാട്ടുമോ അവിടെയെല്ലാം മൃഗാരാധന ഉണ്ടായിരിക്കും. പ്രസ്തുത പ്രതിമകളെല്ലാം സംസാരിക്കുകയും ചെയ്യും. അതും വലിയ അത്ഭുത വിഷയമാകും. അപ്പോൾ 2 തെസ്സലോനിക്കേ 2:12 പറയുന്ന വിധം, ഭോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും എന്നുള്ളതും നടക്കും. ആ അന്ധതയിൽ മിക്കവാറും എല്ലാ മനുഷ്യരും അന്തിക്രിസ്തുവിനെയും സാത്താനെയും നമസ്കരിച്ച് ആരാധിക്കും. ഇനിയും 5 നോക്കിക്കാട്ട്, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു, 42 പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. ഇവിടുത്തെ ഒരേ ഒരു സുവാർത്ത എന്തെന്നാൽ, അന്തിക്രിസ്തു ഈ പറഞ്ഞതുപോലെ 42 മാത്രമേ, അതായത് 3.5 ഭരിക്കുകയുള്ളൂ എന്നതത്രേ. വമ്പ് സംസാരിക്കുന്ന വായ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ ഇങ്ങനെ വേണ്ടാത്തവയെല്ലാം പറയുന്ന വലിയ വായുള്ളവനാകുന്നു എന്നാണ്. അവനെ സംബന്ധിച്ച് ദാനിയേലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവനൊരു വലിയ വാഗ്മി പോലെ തോന്നും. അവൻ കണ്ണിൽ കാണുന്നതെല്ലാം മനുഷ്യന് വാഗ്ദാനം ചെയ്യും. ഈ കാരണത്താൽ നിങ്ങൾ ഇന്ന് റേഡിയോയിലോ TVയിലോ ഒക്കെ കേൾക്കുന്ന കാര്യങ്ങളിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അതെ, ഞാൻ പറയുന്നത് ഉൾപ്പെടെ ഓരോരുത്തരെയും. നാം കേൾക്കുന്നതൊക്കെ പരീക്ഷിച്ചു നോക്കണം. എതിർ ക്രിസ്തു വലിയ കഴിവുകളും ആളുകളെ സ്വാധീനിക്കുവാൻ ശക്തിയുമുള്ളവനായിരിക്കും. ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന ഈ ലോകത്തിൽ അംഗീകാരം നേടുവാൻ അവന് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. വമ്പ് പറയുന്ന കാര്യം സാത്താന് ആദി മുതലുള്ളതാണല്ലോ. യെശയ്യാ പ്രവചനം 14:13, 14 നാം കാണുന്നത്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് അവൻ ഹൃദയത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇവനാകട്ടെ ലോകമെങ്ങും കേൾക്കത്തക്കവണ്ണം വമ്പു പറയും. അതിന്റെ വിശദീകരണം അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, 6 അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. അവന്റെ ദൂഷണ പരിധി എത്ര വലിയവ എന്ന് കാണുന്നു. ഇത് ഭയാനകം തന്നെ. അവൻ ക്രിസ്തുവിന് എതിരായും സ്വർഗത്തിലുള്ള അവന്റെ സഭയ്ക്കെതിരായും ദൂഷണം പറയുന്നു. സഭ ഭൂമിയിൽ ഇല്ല എന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. മഹാപീഡനത്തിന്റെ ഈ കാലത്തിലൂടെ സഭയ്ക്ക് പോകുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന ആർക്കെങ്കിലും ചിന്തിക്കുവാൻ സാധിക്കുന്നതിനെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു. ഈ മഹാകഷ്ടത്തിലൂടെ സഭ കടന്നു പോകുകയില്ല സുഹൃത്തെ. ഇനി 7-8 നോക്കിക്കാട്ടെ, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിനധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു എന്ന് ഈ ക്രൂരനായ മൃഗം വിശുദ്ധന്മാരെ ജയിച്ചടക്കും. മഹാപീഡന കാലത്ത് വിശുദ്ധന്മാർ ഉണ്ടായിരിക്കുന്നതാണ്. അവർ സഭയായിരിക്കുകയില്ല എന്നത് തീർച്ചയാണ്. ഈ കാലത്ത് ദൈവഹിതത്തിൽ തന്നെ അനേകം യഹൂദന്മാരും ജാതികളുമായ വിശ്വാസികൾ രക്തസാക്ഷിത്വം വരിക്കും. ഇന്ന് ഏകലോക ഭരണക്രമം എന്ന ആശയത്തിന് ലോകം തയ്യാറെടുക്കുകയാണ്. സാത്താൻ പ്രചരിപ്പിക്കുകയും നിരീശ്വരവാദികളും ലോകത്തിലെ ഭരണാധികാരികളും ബുദ്ധിജീവികളും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഈ ആശയം ഭൂമുഖമെമ്പാടും ശീക്രം സ്വാഗതം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ കണ്ടതുപോലെ നിരന്തരമായ യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിന് ഏക പരിഹാരം ലോക ഗവൺമെന്റാണെന്ന നിഗമനം ശക്തിപ്പെടുന്നു. ആ ഗവൺമെന്റ് മഹാപീഡനകാലത്ത് സ്ഥാപിക്കപ്പെടുന്ന സാത്താന്യ ഗവൺമെന്റാണ്. ആ കാലത്തിന്റെ മധ്യത്തോടെ സാത്താൻ തന്നെ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും സകല വംശത്തിന്മേലും ജാതിമേലും അധികാരം നടത്തുകയും ചെയ്യും. അവൻ ആ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, സകല വംശത്തിന്മേലും ജാതിമേലും അധികാരം നടത്തുക. രണ്ട്, വിശുദ്ധന്മാരെ പീഡിപ്പിക്കുക. അഞ്ചാം മുദ്രയുടെ കാലത്തെന്ന പോലെ മഹാപീഡനകാലത്തിന്റെ ഉത്തരാർദ്ധത്തിലും വിശുദ്ധന്മാർ ഏറ്റവും അധികമായി പീഡിപ്പിക്കപ്പെടും. നാം വായിച്ചില്ല, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കുമെന്ന്. അതെ, അവനെ നമസ്കരിക്കുന്നവർ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടാത്തവർ എന്ന് എത്രയും വ്യക്തമായി എഴുതിയിരിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവരെന്ന് സാരം. നാശത്തിലേക്ക് പോകുന്നവർ എല്ലാവരും നമസ്കരിക്കും. അവനെയും അവന്റെ ബിംബങ്ങളെയും നമസ്കരിക്കും. നേരിൽ കാണുവാൻ കഴിയുന്നതിനെ ആരാധിക്കുവാനാണ് ഇന്ന് മനുഷ്യർക്ക് താല്പര്യം. ലോകത്തിലെ വിവിധ മതങ്ങൾ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങളും ഭൗതിക അവശിഷ്ടങ്ങളും അത് വ്യക്തമാക്കുന്നു. മഹാപീഡനകാലത്ത് ദിവ്യശക്തികൾ ഉണ്ടെന്ന് തോന്നിക്കുന്നതും കാണാൻ കഴിയുന്നതുമായ ഒരു ദൈവത്തെ സാത്താൻ ലോകത്തിന് കൊടുക്കും. എളുപ്പമായല്ലോ ഇല്ലേ? തങ്ങളുടെ ജീവിത രീതികളിലും പെരുമാറ്റത്തിലും നിയന്ത്രണങ്ങൾ ആവശ്യപ്പെടാത്ത സുഖകരമായ മതത്തെ അന്വേഷിക്കുന്നവർക്ക് അത് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന ചൊല്ലുപോലെയാകും. ഇവിടെ വ്യക്തമാക്കുന്നത് പോലെ ആ കാലത്ത് ഭൂവാസികളിൽ ഭൂരിപക്ഷവും കർത്താവായി യേശുക്രിസ്തുവിനെ ആരാധിക്കേണ്ടതിനു പകരം എതിർ ക്രിസ്തുവിനെ ആരാധിക്കും. എന്നിരുന്നാലും എതിർ ക്രിസ്തുവിനെ ആരാധിക്കാൻ കൂട്ടാക്കാത്ത ചിലരെങ്കിലും ഉണ്ടാകും. ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഇരുണ്ട കാലഘട്ടമാകുന്നു ഇത്. സഭ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നതിൽ ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. മഹാപീഡനകാലത്തിലൂടെ ഞാൻ പോകുകയില്ല എന്നതിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്തിൽ ഞാൻ അവന്റെ കീഴിൽ ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ ആയിരിക്കും. ഞാൻ എതിർ ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുകയല്ല, ഞാൻ ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായിപ്പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. തിരുവചനത്തിലെ ഏറ്റവും സംഭ്രമജനകമായ പ്രസ്താവനകളിൽ ഒന്നാകുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ യാതൊരു സംശയവുമില്ല. ഏതൊരു കാലത്തും ഏതൊരു സമയത്തും ദൈവവചനം കേൾക്കുന്ന ഏതൊരാൾക്കും വേണ്ടിയുള്ള ഒരു ക്ഷണമാകുന്നു ഈ ഭാഗത്ത് 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത്. അതെ, ആരെങ്കിലും ഒരുവൻ എന്ന പ്രയോഗമാകുന്നുവല്ലോ ഇവിടെ കാണുന്നത്. റോമലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ ഇതാ സ്വതന്ത്രമായ ഇച്ഛാശക്തിയും തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ബന്ധപ്പെടൽ നാം കാണും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരെങ്കിലും എന്നാൽ ഏതെങ്കിലും മനുഷ്യനെന്നാണ് അർത്ഥം. ചെവിയുള്ള ആരെങ്കിലും, എല്ലാവർക്കും ചെവിയില്ലേ? അതെ, ഉണ്ട്. എന്നാൽ ചിലർക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കാൻ കഴിയില്ല. ഒട്ടും ശ്രദ്ധിക്കാത്ത അനേകം ആളുകളുണ്ട്, അവർക്ക് കേൾക്കുവാൻ കഴിയില്ല. പിന്നെ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും എന്ന് നാം വായിച്ചല്ലോ. യോഹന്നാൻ ഇവിടെ പറയുന്നത് താങ്കളോടും എന്നോടുമല്ല, കുറഞ്ഞത് അത് താങ്കളോടല്ല എന്ന് ഞാൻ ആശിക്കുന്നു. ഇത് എന്നോടല്ല എന്നെനിക്കറിയാം. കാരണം 4-ാം അധ്യായം മുതലുള്ള വിഷയം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് മാത്രമാണ്, സഭയ്ക്കപ്പുറമുള്ള വിഷയം. ഇത് സഭ ഈ പറഞ്ഞ കാലത്തിൽ കാണില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. ആ സമയത്ത് ഭൂമിയിൽ ഉണ്ടായിരിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാരെ കുറിച്ചാണ് യോഹന്നാൻ സംസാരിക്കുന്നത്. മഹാപീഡന കാലത്ത് അന്തിക്രിസ്തു ആയിരിക്കും ലോക ഏകാധിപതി എന്ന കാര്യം ഓർക്കുക. അവന്റെ അനുവാദം കൂടാതെ മനുഷ്യർ വിൽക്കുവാനോ വാങ്ങുവാനോ പോകുന്നില്ല. അവന്റെ അനുവാദം കൂടാതെ മനുഷ്യർക്ക് യാത്ര ചെയ്യുവാൻ കഴിയില്ല. എന്തൊരു അടിമത്വമായിരിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. പലപ്പോഴും നാം അതിനെ പുച്ഛിച്ചു തള്ളാറുണ്ട്. എന്നാൽ ഭയാനകമായ അടിമത്വം വരുവാൻ പോകുന്നതേയുള്ളൂ. 11-ാം വാക്യത്തിൽ നാം കാണുന്നു, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ആദ്യത്തെ മൃഗത്തെക്കാൾ എളുപ്പം ഈ മൃഗത്തെ തിരിച്ചറിയാവുന്നതാണ്. ആരാകുന്നു ആദ്യത്തെ മൃഗം എന്ന് ഉറപ്പാക്കിയതിന് ശേഷം രണ്ടാമത്തേതിനെ തിരിച്ചറിയാൻ വലിയ പ്രയാസം ഉണ്ടാകുകയില്ല. 1-ാം മൃഗം സമുദ്രത്തിൽ നിന്നും കയറി വരുന്നു എന്ന് നാം കണ്ടു. 2-ാം മൃഗം ഭൂമിയിൽ നിന്നുമാണ് കയറുന്നത്. എന്താണ് വ്യത്യാസം? സമുദ്രം എന്നത് ലോകത്തിലെ ജനതയെ കുറിക്കുന്നു. കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥമായ കടൽ പോലെയാകുന്നു മനുഷ്യവർഗമെന്ന്. അത് എല്ലായ്പ്പോഴും വാസ്തവം തന്നെയാണ്. യെശയ്യാപ്രവചനം 57 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, രണ്ടാമത്തെ മൃഗം കയറി വരുന്ന ഭൂമി പലസ്തീന്റെ പ്രതിരൂപമാണ്. രണ്ടാമത്തെ മൃഗം ഇസ്രായേലിൽ നിന്നും ആകുന്നു വരുവാൻ പോകുന്നതെന്ന് സ്വാഭാവികമായി ഊഹിക്കാവുന്നതാണ്. അവനൊരു മശിഹ ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അവൻ തങ്ങളുടെ രാജ്യത്തു നിന്നും വരുന്നില്ല എങ്കിൽ ഇസ്രായേൽ ജാതി അവനെ മശിഹായി അംഗീകരിക്കുകയില്ലല്ലോ. അവൻ അവരിൽ ഒരാളായിരിക്കണം. ആദ്യത്തെ മൃഗം രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഇത് മതനേതാവാണ്. ഒരു നല്ല പങ്ക് വ്യാഖ്യാതാക്കൾ ഈ മൃഗത്തെ കള്ളപ്രവാചകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു. ഇത് കാണിക്കുന്നത് അവൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നതാണ്. ഒന്നാമത്തെ മൃഗം ക്രിസ്തുവിനോട് എതിർക്കുന്നതായിരുന്നു. അവൻ എതിർക്രിസ്തു അഥവാ അന്തിക്രിസ്തു ആകും. രണ്ടാമത്തെ മൃഗം ക്രിസ്തുവിനെ അനുകരിക്കുന്നു. അവനും അന്തിക്രിസ്തു തന്നെ. അവൻ ക്രിസ്തുവായി അഭിനയിക്കുന്നു. കുഞ്ഞാടിനുള്ളതുപോലെ അവന് രണ്ട് കൊമ്പുണ്ട്. എന്നാൽ അവൻ ആട്ടിൻ തോൽ ധരിച്ച ചെന്നായിയാകുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ അവൻ അനുകരിക്കുന്നു അഥവാ മശിഹായി അവൻ അഭിനയിക്കുന്നു. ഈ വ്യാജ കുഞ്ഞാട് പാപത്തെ കുറയ്ക്കുകയല്ല, പിന്നെ പാപത്തെ കൂട്ടുകയാണ്. അനേക മടങ്ങായി പാപം ലോകത്തിൽ വർദ്ധിപ്പിക്കുകയാണ്. ഇനിയും നാം അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു എന്ന് വായിക്കുന്നു. ഇവന്റെ സംഭാഷണം മഹാസർപ്പം സംസാരിക്കുന്നത് പോലെയായിരുന്നു. സർപ്പം സംസാരിക്കുമോ? ഒരിക്കലും നാം കണ്ടിട്ടില്ലല്ലേ. എന്നാൽ ഏദൻ തോട്ടത്തിൽ കടന്ന് ഹവ്വായുടവൻ സംസാരിച്ചു. അത് എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. നയപരമായി ചതിക്കേണ്ടതിനുള്ള പ്രത്യേക കഴിവിലും വാക്ചാതുര്യത്തിലുമായിരുന്നു. ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിൽ ഹവ്വ താൽപര്യം പ്രകടിപ്പിച്ചപ്പോൾ, മരിക്കയില്ല, നിശ്ചയം നിങ്ങൾ ദൈവത്തെപ്പോലെ ആകും എന്ന് ദൈവം അറിയുന്നു എന്നെല്ലാമായി സംഭാഷണം. അവന്റെ അഭിപ്രായം അവൻ തീർത്തും തട്ടിവിടുകയാണ്. ചതിക്കുവാൻ ദൈവത്തിന്റെ അറിവിൽ പോലും അവന് നിശ്ചയമുണ്ടെന്നുള്ള വിധമാണ് അവന്റെ സംഭാഷണം. ഈ വിധമുള്ള സംഭാഷണമായിരിക്കും ഈ രണ്ടാമത്തെ മൃഗത്തിൻ്റെതും. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നെല്ലാം അവൻ ഡംഭത്തോടെ പറഞ്ഞവനാണ്. ഇന്നും പ്രസ്തുത വാക്കുകളും ഭാവവും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നയപരമായി വേണ്ടിടത്ത് അങ്ങനെയും വെളിച്ചദൂതന്റെ വേഷം ധരിക്കേണ്ടിടത്ത് അങ്ങനെയും എല്ലാം കാണിച്ചുകൊണ്ട് അന്തിക്രിസ്തുവിനെ ലോകജനത അവരുടെ മധ്യത്തിൽ ഉയർത്തിക്കാണിക്കും. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് 12 വാക്യം, അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പൊറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. രണ്ടാമത്തെ മൃഗത്തിൻ്റെത് ഒന്നാമത്തെ മൃഗത്തിൽ നിന്നും നിയോഗിക്കപ്പെട്ട അധികാരമാകുന്നു. അത് അവനെ വാസ്തവത്തിൽ ആദ്യത്തെ മൃഗത്തിന്റെ ഉപകരണമാക്കുന്നു. എന്നാൽ അവനും ആദ്യത്തെ മൃഗത്തിന് തുല്യനാണ്. അവനും അതേ അധികാരമുണ്ട്. വെളിപ്പാട് പുസ്തകം 17 അധ്യായത്തിലെ വേശ്യയെ നാമാവിശേഷമാക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് ഈ രണ്ടാമത്തെ മൃഗമായിരിക്കും. 17 അധ്യായത്തിലെ വേശ്യ മഹാപീഡന കാലത്തിലേക്ക് പ്രവേശിക്കുന്ന കപടസഭ ആയിരിക്കും. അതിനെ ഒരു സഭ എന്ന് വിളിച്ച് അന്തസ് നൽകുവാൻ പോലും യോഹന്നാൻ സമ്മതിക്കുന്നില്ല. അതിനെ വേശ്യ എന്നാണ് യോഹന്നാൻ വിളിച്ചിരിക്കുന്നത്. യഥാർത്ഥ സഭ ഈ പറയുന്ന സമയത്ത് ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കും. അതിനെ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ വിശ്വാസത്യാഗിയായ സഭയുടെ ഒടുവിലത്തെ അവശിഷ്ടങ്ങൾ ഇവിടെ ഇതാ അതിൻ്റെതായ സകല മാനുഷികത്വവുമായി കാണപ്പെടുന്നു. കള്ളപ്രവാചകൻ ലോകത്തിന് ഏതോ പുതിയതെന്ന് ആരാധിക്കുവാനായി നൽകും. ഒന്നാമത്തെ മൃഗം തന്നിഷ്ടക്കാരനായ രാജാവ്, അധർമ്മമൂർത്തി, ലോകത്തിലെ അവസാനത്തെ സ്വേച്ഛാധിപതി. അവന്റെ പേരുകൾ ശ്രദ്ധിച്ചേ. ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഭയങ്കരനായ രണ്ടാമത്തെ മൃഗം ഒന്നാമത്തെ മൃഗത്തെ ആരാധനയ്ക്കുള്ള ഒരു സ്ഥാനത്തേക്ക് ഉയർത്തും. എതിർക്രിസ്തുവിന് സ്വീകാര്യമായ ഒരു മതക്രമീകരണത്തിലൂടെ അവന് സാർവലൗകികമായ ആധിപത്യത്തിന് രംഗമൊരുക്കുക എന്ന ഏക ലക്ഷ്യമാണ് കള്ളപ്രവാചകന് ഉണ്ടായിരിക്കുക. ഇത് സ്വാഭാവികമായി ഒന്നായി മനുഷ്യർക്ക് അനുഭവപ്പെടും. ഇന്നും ഭരണതലങ്ങളിൽ ഇരിക്കുന്നവരുടെ സൗകര്യാർത്ഥം മതവും ഭക്തിയും രൂപപ്പെടുത്തുന്ന അനേകം മതനേതാക്കന്മാരുണ്ടല്ലോ. മഹാപീഡനകാലത്ത് നിലവിൽ വരുന്ന മതസംഘടനയുടെ മഹാപുരോഹിതനായിരിക്കും ഇവൻ എന്ന് നമുക്ക് വിവക്ഷിക്കാം. മരണകരമായ മുറിവ് പുറത്തുപോയത് എന്ന് പറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തുന്നത് ഒന്നാമത്തെ മൃഗവും രണ്ടാമത്തെ മൃഗവും രോഗശാന്തിക്കാരും അത്ഭുത പ്രവർത്തകരും ആകുന്നു എന്നത്രേ. ഇതത്രേ ലോകത്തിൽ വരുവാൻ പോകുന്ന വലിയ കള്ളം, ഭയങ്കരമായ മിഥ്യ. 13-14 വാക്യങ്ങൾ നോക്കിക്കേ. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. ഏതൊരു മന്ത്രവാദിയും വ്യാജ മതോപദേഷ്ടാവും കള്ളപ്രവാചകനും മന്ത്രം, സൂത്രം, അസാധാരണമായ പൈശാചിക ശക്തി പ്രദർശനം എന്നിവയിലൂടെ മനുഷ്യരെ വഞ്ചിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ലോകമതങ്ങൾ അന്ധവിശ്വാസ ജടിലമാണ്. മനുഷ്യർക്ക് സമാധാനവും ദൈവം മുൻപാകെ ധൈര്യമായ പ്രവേശനവും നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. എന്നാൽ അത് അസാധാരണ അടയാളങ്ങളുടെ പ്രദർശനത്തിലൂടെ അല്ലതാനും. കള്ളപ്രവാചകൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഒരുവനായിരിക്കും. ഈ കള്ളപ്രവാചകന് എതിരെ നമ്മുടെ കർത്താവ് മുന്നറിയിപ്പ് നൽകി. അവന്റെ വഞ്ചന പല വിധത്തിലാണ്. കള്ളപ്രവാചകന്റെ വഞ്ചന, അവൻ ഏലിയാവിനെ അനുകരിച്ച് ആകാശത്തു നിന്നും തീ ഇറക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ യന്നോസിന്റെയും യംബ്രോസിന്റെയും ഒരു കലർപ്പാണ് എന്ന് കാണാവുന്നതാണ്. ആവശ്യം പോലെ കളിപ്പീര് പണി അവന്റെ കയ്യിലുണ്ട് എന്ന് ദൈവജനത്തിന് കാണുവാൻ സാധിക്കും. നാം വായിക്കുന്നു, അവന്റെ തീപ്പൊയ്കിൽ തള്ളിയിടുന്നത് വരെ ഈ കള്ളപ്രവാചകൻ തീയുമായി കളിക്കുവാൻ പോകുകയാണ്. ലോകം ഈ വഞ്ചനയിൽ അകപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിന്റെ വൃതന്മാർ അതിൽ പെടില്ല. അതെ, ദൈവത്തിന്റെ മക്കൾ, അവരെ കബളിപ്പിക്കുവാൻ സാധ്യമല്ല. അധർമ്മമൂർത്തിയുടെ ഒരു രൂപം ഉണ്ടാക്കുക വഴി കള്ളപ്രവാചകൻ അവന്റെ കൈ കാണിക്കുന്നു. മരണകരമായ മുറിവ് പുറത്തുപോയ എന്നൂന്നിപ്പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ മൃഗത്തിന്റെ പോലുള്ള രൂപമാണത്. തന്റെ ഭൗമികമായ രൂപവുമായി സാമ്യമുള്ള യാതൊന്നും അവശേഷിപ്പിക്കുവാൻ കർത്താവായ യേശു അനുവദിച്ചില്ല എന്നത് രസകരമാകും. എന്നാൽ ഈ മൃഗം, അതെ കള്ളപ്രവാചകൻ, നമസ്കരിപ്പാനായി ഒരു രൂപം ഉണ്ടാക്കി കൊടുക്കുന്നു. മഹാപീഠന കാലത്ത് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കുമെന്ന് 2 തെസലോനിക്കർ 2:9 9-10 വാക്യങ്ങളിൽ കാണും. വെളിപ്പാട് ദിവസം 11 വിവരിക്കുന്ന പ്രകാരം ദൈവത്തിന്റെ 2 വിശേഷ സാക്ഷികൾ ചെയ്യുന്ന അടയാളങ്ങൾ മാത്രമല്ല, യേശു ചെയ്ത അടയാളങ്ങൾ തന്നെ കള്ളപ്രവാചകനും ആവർത്തിച്ചാൽ അതിൽ അതിശയിപ്പാനില്ല. ഈ വിധമായ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രകടനത്തെക്കുറിച്ച് നമ്മെ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നത് ഇപ്രകാരമുള്ള പ്രകടനങ്ങൾ മാത്രം കൊണ്ട് അവ ദൈവികമാണ് തെറ്റിദ്ധരിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് പ്രത്യേകം നാം ഓർക്കണം. ഇവിടെ കള്ളപ്രവാചകൻ ആകാശത്ത് നിന്നും തീ ഇറക്കിയാൽ ആശ്ചര്യപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം കള്ളപ്രവാചകന്റെ പിന്നാലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി, അത് പിശാചാണ്. അവൻ എത്ര അത്ഭുതം പ്രവർത്തിപ്പാനും മിടുക്കനാകുന്നു എന്ന കാര്യം ഓർക്കണം. ഈ വിധ ശക്തി ദൈവം എന്തിന് പിശാചിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന് നാം ചിന്തിച്ചു പോയേക്കാം. മഹാപീഡന കാലത്തും മനുഷ്യൻ ദൈവത്തെ വിശ്വാസത്താലാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് അതിനുത്തരം. പ്രകൃത്യാതീത ശക്തി മുഴുവൻ ഒരു വശത്ത് മാത്രമായിരുന്നുവെങ്കിൽ അതിന്റെ ഉറവിടം തിരിച്ചറിയുന്നതിന് വിശ്വാസം ആവശ്യമായി വരികയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദാനമായ രക്ഷ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല. അതുകൊണ്ട് ദൈവം നമുക്ക് തിരഞ്ഞെടുക്കുവാൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. നാം നമ്മുടെ സ്വന്ത ഇച്ഛാശക്തി കൊണ്ട് നാം യഥാർത്ഥത്തിൽ ഉള്ളത് എന്തെന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുത്ത് അനുകരിക്കുന്നതാണ് അനുഗ്രഹത്തിന് കാരണം. അപ്രകാരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ വിവേചനാശക്തി ഉണ്ടാകുവാൻ, ആ വിശ്വാസം വർദ്ധിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം അവിടുന്ന് കാണുന്നല്ലോ. നിന്നിലുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ, തെറ്റിനെ തിരിച്ചറിഞ്ഞ് അതിനെ വെറുക്കുവാൻ, ശരി മനസ്സിലാക്കി അതിനെ അനുകരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അത് നിന്നിലൂടെ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളല്ലോ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വെളിപ്പാട് പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി മലയാളം TTB@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. സമ്പന്നമാക്കുകയേ ചെറു ജീവിതം.